യോഗ്യമായ കഴിവുകളെല്ലാം പുറമായി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ മനസ്സുള്ള കഴിവുള്ള ഒരു പിതാവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരിശോധനകൾ വരികയില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു സ്നേഹമുള്ള പിതാവ് തന്റെ മക്കളുടെ ജീവിതത്തിൽ പരിശോധനകൾ വരുവാൻ അനുവദിക്കുമോ? ദൈവം സ്നേഹമുള്ള ഒരു
പിതാവാണ്.
അതോ അത് അതുപോലെ തന്നെ സ്നേഹമുള്ള ഒരു മാതാവിനെ പോലെയാണ്
ദൈവം.
ഇവിടെ ഇരിക്കുന്ന സ്നേഹ സമ്പന്നരായിരിക്കുന്ന മാതാപിതാക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ,
യു സെൻഡ് യുവർ ചിൽഡ്രൻ ടു സ്കൂൾ ഓൺ ദി ഡേ ദാറ്റ് ദേ ഹാവ് ഫൈനൽ എക്സാമിനേഷൻസ്?
നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ വർഷാവസാന പരീക്ഷാ ദിവസം നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമോ ഇല്ലയോ? ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞ് ഏറ്റവും അധികം ഇഷ്ടപ്പെടാത്ത കഠിനമായിരിക്കുന്ന കണക്ക് പരീക്ഷയുടെ ദിവസമാണ്, നിങ്ങൾ അതിനെ സ്കൂളിൽ അയക്കാതെ
വീട്ടിലിരുത്തുമോ?
മാത്രം അത് പോരാഞ്ഞത് നിങ്ങളുടെ മോന് ഒരു ചെറിയ ജലദോഷവും ഒന്നിന്റെ ചുമക്കോ ഒക്കെ ചെയ്തു വേണമെങ്കിൽ ഒരു അവധി എടുത്ത് വീട്ടിലിരുത്താനുള്ള ന്യായമായ കാരണമുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന മാതാവും പിതാവുമായിരിക്കെ നിങ്ങളുടെ കുഞ്ഞിന്റെ ബോധത്തോട് തള്ളിയിട്ട് പറയും, ഒരു സാരമില്ല, പരീക്ഷയാണ്, ഇന്ന് പോയേ പറ്റുള്ളൂ. ഇതേ ഗൗരവമില്ലാത്ത ഒരാളും കണ്ടോണ്ടിരുന്നാ പറയും, എന്ത് നേരമില്ലാത്ത ഒരു അമ്മയോ അപ്പന പനിന്റെ മകളെ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് നിർബന്ധിച്ച് പറഞ്ഞു
വിടുക.
ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലൊരു വളർത്തുനായ ഉണ്ടെന്നിരിക്കട്ടെ, ഈ കാര്യം ഈ കുഞ്ഞിന്റെ വിഷമവും കരഞ്ഞിലും ഒക്കെ കണ്ടോണ്ട് ഈ പട്ടി ഇങ്ങനെ ഓർക്കുമായിരിക്കും, കാരണം എനിക്കുണ്ടല്ലോ ഒരു കുഞ്ഞ്. ഇത് മനസ്സിലാകാത്തവർക്ക് അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം അവർ പരീക്ഷകളെ നേരിടേണ്ടത് അവരുടെ
നന്മയ്ക്കാണ്.
നിങ്ങളുടെ കുഞ്ഞിനെ അല്പം ശരീര അസ്വാസ്ഥ്യം ഉള്ളപ്പോഴും അവന്റെ വാർഷിക പരീക്ഷയ്ക്ക് നീ പറഞ്ഞു ഇവിടെ നിന്നുകൊണ്ടാണ്
അറിയാമോ?
അവന് പരീക്ഷ ജയിച്ച് ബുദ്ധിമുട്ടുള്ള പരീക്ഷ ജയിച്ച് അവരടുത്ത ക്ലാസ്സിലേക്ക് ക്ലാസ് കേൾക്കണം. അത്
നിങ്ങളുടെ
നിങ്ങൾക്ക് ഈ കാര്യം അറിയാം, നിങ്ങളുടെ കുഞ്ഞിന് നേരിടുവാൻ കഴിയാത്ത നിലയില് അത്ര അസാധ്യമായിരിക്കുന്ന ഒരു പരിശോധന പരീക്ഷ അല്ല അവൻ
നേരിടുന്നത്.
നിങ്ങളുടെ മോന് അഞ്ചാം ക്ലാസ്സിലാണെന്ന് ഇരിക്കട്ടെ,
ഹാവ് യു എവർ ഗിവൻ എ വാർണിംഗ് ലൈക്ക് ദിസ് ടു യുവർ ചൈൽഡ് ഓൺ എക്സാമിനേഷൻ ഡേ? ഈവൻ വൺസ്?
അഞ്ചാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കുഞ്ഞിന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലുള്ളതായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് പരീക്ഷാ ദിവസം നൽകിയിട്ടുണ്ടോ?
എക്സാമിനേഷൻ ഡേ
എന്റെ മോനെ ചോദിക്കടലാത്തതിനെ കിട്ടുമ്പോൾ
first of all check whether you already in fifth standard, whether they by mistake gave you 10th standard paper. That's the first thing you must check.
നിങ്ങൾ പറയാറുണ്ടോ നീ എന്റെ കാലത്താണ് പഠിക്കുന്നതെന്ന് ഞാൻ പറയാൻ നിനക്ക് അറിയാമല്ലോ. പക്ഷെ പരീക്ഷ ചോദ്യക്കുള്ള കേട്ടിട്ട് ആദ്യം നോക്കേണ്ടത് അബദ്ധവശാൽ നീ പത്താം ക്ലാസ്സിലെ എസ്എസ്എൽസിയുടെ പരീക്ഷയുടെ ചോദ്യമല്ലോ ആണോ നിനക്ക് തന്നത് നീ ഒന്ന്
ഉറപ്പാക്കണം. എന്റെ
നാല് ആമ്പിള്ളാരെ സമയത്തോട് അവരെ എല്ലാവരും കൂടി നൂറുകണക്കിന് പരീക്ഷ എഴുതി കാണും, ഒരു പ്രാവശ്യം പോലും ഞാൻ ഈ മുന്നറിയിപ്പ് അവർക്ക്
ബിക്കോസ് ഐ നോ ഹൗ എവർ സ്റ്റുപ്പിഡ് ദി ടീച്ചർ മേ ബി ഹി വിൽ നോട്ട് ഗിവ് 10th സ്റ്റാൻഡേർഡ് പേപ്പർ ടു എ സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ്.
കാരണം എനിക്കറിയാം ഇനി എത്ര വിവരപ്പെട്ട ഒരു അധ്യാപികയോ അധ്യാപകനോ ആണെങ്കിലും പത്താം ക്ലാസ്സിലോ പരീക്ഷ എടുക്കുമ്പോൾ അഞ്ചാം ക്ലാസ്സിലായിട്ട് ഇങ്ങനെ കൊടുക്കത്തില്ല എന്ന് എനിക്ക് നല്ല
ഉറപ്പുണ്ട്.
ലോകത്തിലെ വിവരം അങ്ങനെ ചെയ്യുന്നെങ്കിൽ അവർക്ക് ഈ കാര്യത്തിൽ ബോധമുണ്ടെങ്കിൽ തകരം അറിയുന്ന ഒരു സ്വകീയ പിതാവ് അങ്ങനെ ചെയ്യുമോ?
ദൈവത്തിന്റെ
ഭരണം നമുക്ക് നൽകുന്ന ഉറപ്പ് നമുക്ക് പ്രാപ്തിയുള്ളതിന്
മീതെ
കഴിയുന്നതിന് മീതെ ഒരു പരീക്ഷയും അവർ നമുക്ക് അനുവദിക്കുകയും
describing all their problems and saying, oh, this is getting too much for me.
നിങ്ങൾ പല സമയത്ത് കേട്ടിട്ടുള്ള നിങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടാകാം. ചില സാഹചര്യപ്പെട്ട കൊണ്ടുള്ള സമയത്ത് അയ്യോ എനിക്ക് ഇതെല്ലാം ഒരു സഹിപ്പാൻ കഴിയത്തില്ല, ഇതെന്റെ പ്രാർത്ഥിക്കുന്ന മീതയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ തലേ കൈവിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ, എന്റെ സ്വർഗീയതാവ് അബദ്ധവശാൽ പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ ചോദ്യങ്ങളിലാണ് ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്നത്, ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ്. എനിക്കിത് സഹിപ്പാൻ കഴിയുന്നതിന് മീഡിയയാണെന്ന് ഒരു സമയത്തും ദയവായി പറയാതിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന യാതൊരു പരിശോധനയും നമുക്ക് നേരിടാൻ കഴിയുന്നതിന് മീഡിയയല്ല. നിങ്ങൾ പലർക്കും ഒരു കോടതിയിലെ കേസ് അത് കഠിനമായിരിക്കുന്ന ഒരു പരീക്ഷ പേപ്പറായിരിക്കാം. അത് ദൈവത്തിന് പറഞ്ഞ നമ്മോട് പറയുന്നത് യോഗന്റെ ജീവിതത്തിൽ കഠിനമായിരിക്കുന്ന പരീക്ഷകൾ അയക്കുന്നതിന് മുന്നേ പിശാചിന് ദൈവത്തോട് ചെന്ന് അനുവാദം ചോദിക്കേണ്ടി വന്നു. അവരുടെ മക്കളെ കൊല്ലുക, എനിക്ക് അനുവാദം
തരണം.
എല്ലാ കുഞ്ഞുങ്ങളും ഒരേ ദിവസം കൊല്ലപ്പെടുന്നോ? അവരുടെ സകല സമ്പത്തുകളും വസ്തുവകളും ബിസിനസ്സും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമാകുവാൻ എന്നെ അനുവദിക്കണം. ദൈവം അവന്റെ ജീവൻ ഞാൻ എടുത്തു കളയട്ടെ. ദൈവം പറഞ്ഞു സാധ്യമല്ല, അത്
കൂടുതലായിരിക്കും.
ഈ യോഗത്തിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്റെയും നിങ്ങളുടെയും കാര്യത്തിലും എന്തെങ്കിലും സംഭവിക്കണമെന്ന് പിശാചന് ദൈവത്തിന്റെ അനുവാദം
വാങ്ങേണ്ടിയിരിക്കുന്നു.
ഒരു പത്ത് വർഷം മുൻപ് പിശാചന് ദൈവത്തിന്റെ ഇടയിലേക്ക് പോയ ഒരു സന്ദർഭം
ഓർക്കുക.
പത്ത് വർഷത്തിന് മുമ്പേ ഞാൻ സാഹിബിനെതിരെ കോടതിയിൽ ഒരു കേസ് കൊണ്ടുവരട്ടെ എന്ന് ദൈവം എന്നോട് പറയുമായിരുന്നത് അതിന് സമയമായിട്ടില്ല. ഒരു അഞ്ചു വർഷം മുമ്പ് വിശാരി ചോദ്യം ആവർത്തിച്ചെന്നിരിക്കട്ടെ, ദൈവം പറയും ഇല്ല സമയമായിട്ടില്ല, അവരതിന് തയ്യാറായിട്ടില്ല. എന്നാൽ മൂന്ന് വർഷം മുൻപ് വിശാരി ചോദ്യം വീണ്ടും ആവർത്തിച്ചു, ദൈവം പറഞ്ഞു കാണും ഇപ്പോൾ നിനക്കത് ദൈവം അനുവാദം തന്നിരിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട് ദൈവം ആ കാര്യം പറഞ്ഞു, അതുകൊണ്ടാണ് സംഭവിച്ചത്. അങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഈ കാര്യം
സംഭവിച്ചത്.
എന്നാൽ കോടതിയിൽ കേസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, എനിക്ക് ഇത് ഒരു അതിശയമായി തോന്നി. പക്ഷേ എന്റെ പിതാവിന് നേരത്തെ അറിയാമായിരുന്നു ഈ കാര്യം സമയത്താണ്
വരുന്നത്.
എന്നിട്ട് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന ആ സമയം ഞാൻ ഓർക്കുന്നുണ്ട്, പല സമയത്തും അവരുടെ ക്ലാസ്സുകളിൽ അവർക്ക് സർപ്രൈസ് ടെസ്റ്റുകൾ നടത്താറുണ്ട്, മുന്നറിയിപ്പൊന്നും കൂടാതെയുള്ള പരീക്ഷ.
ഓൾ ഗുഡ് സ്കൂൾസ് വിൽ ഹാവ് സർപ്രൈസ് ടെസ്റ്റ്.
ഞാൻ ചിന്തിക്കുന്നത് നല്ല സ്കൂളുകളിലെല്ലാം, നിലവാരമുള്ള സ്കൂളുകളിലെല്ലാം മുന്നറിയിപ്പ് കൂടാതെയുള്ള കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന്
അതിന്റെ
അർത്ഥം പഠിക്കുന്ന കാര്യങ്ങൾ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ എപ്പോഴും
തയ്യാറുള്ളതായിരിക്കണം.
ദൈവത്തിന്റെ സ്കൂൾ അവരുമായി നല്ല നിലവാരമുള്ള സ്കൂളായതുകൊണ്ട് അവൻ നടത്തുന്ന ടെസ്റ്റുകളെല്ലാമുണ്ടല്ലോ, നേരത്തെ ഡേറ്റ് അനൗൺസ് ചെയ്ത ടൈമുള്ളതെന്നുണ്ടെന്നും ആയിരിക്കത്തില്ല, മുന്നറിയിപ്പ് കൂടാതെയുള്ളതായിരിക്കുന്ന സർപ്രൈസ് ടെസ്റ്റുകളാണ്
ദൈവത്തിന്റെ സ്കൂൾ.
ദൈവത്തിന്റെ സ്കൂളിലെ പരീക്ഷയ്ക്ക് വേറെ പ്രത്യേകതകളുണ്ട് ലോകത്തിലെ സ്കൂളുകളിൽ ഇല്ലാത്തത്. പല സമയത്തും ഒരു പരീക്ഷ നടന്നു കഴിഞ്ഞു എന്നുള്ളത് പരീക്ഷ എഴുതുന്ന ആളിന് പോലും അറിയുന്നില്ലായിരുന്നു. ഉദാഹരണത്തിന്,
you got an increase in your salary of 500 rupees.
യോദേന സഹോദര സഹോദരിയോട് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരു 500 രൂപയുടെ ശമ്പള വർധന ഉണ്ടായി. സ്വാഭാവികമായിട്ട് എന്താ പറയുന്നത്? ദൈവം വലിയ കാര്യം ചെയ്തിരിക്കുന്നു.
There is 1 year goes by.
ഒരു വർഷം കടന്നു പോകുന്നു.
God was watching what you did with this extra 6,000 rupees.
ഒരു മാസം 500 രൂപ വെച്ച് നിങ്ങൾക്ക് ശമ്പള വർധന ഉണ്ടായപ്പോൾ ആ വർഷം ആകെ 12,000 വെച്ച് 6,000 രൂപ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ കൈ കിട്ടി. ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, നീ 6,000 രൂപ കൊണ്ട് നീ എന്താ ചെയ്യുന്നത്?
You were interested for 1 year and you did not even know.
ഈ ഒരു വർഷവും നീ അറിയാതെ ഒരു പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ നീ അറിഞ്ഞേ ഇല്ല ഈ ഒരു പരീക്ഷ
എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന സാമ്പത്തിക സഹായത്തെ നീ നേരിടുന്നു, അവരെ സാമ്പത്തിക ആവശ്യങ്ങളുണ്ടെങ്കിൽ തലമുറ ആലോചിക്കുകയാണ്, ഞാൻ ഈ പണം ഉണ്ടാക്കുവാൻ ഇവിടെ ആരെ സമീപിക്കും, ആരോടാണ് കടം വാങ്ങേണ്ടത്. ദൈവം നിങ്ങളെ
പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.
ദൈവത്തിന്റെ അടുത്തിലേക്ക് ഈ കാര്യത്തിന് വേണ്ടി ആദ്യം പോകുമോ എന്ന് ദൈവത്തിനെ
പരീക്ഷിക്കുകയായിരുന്നു.
ഏത് പ്രശ്നത്തിന് മുന്നിലും ഒന്നാമത് നിങ്ങളുടെ പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് മനസ്സില്ലെന്ന് വരികിൽ എത്ര വളരെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് തന്നെ വരുത്തി
വെക്കുന്നത്.
നിങ്ങൾക്ക് എന്തെങ്കിലും സഹായത്തിനായിട്ട് ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് ദൈവം നിങ്ങളെ അയക്കുകയില്ല എന്നല്ല ഞാൻ
പറയുന്നത്.
മിക്ക സമയത്തും മറ്റുള്ള കൂട്ട് മനുഷ്യ സഹജീവികളിൽ നിന്നാണ് ദൈവം നമുക്ക് സഹായം നൽകുന്നത്. ലോകത്തിൽ മരുന്നും ഡോക്ടർമാരെ ഉപയോഗിച്ചാണ് മിക്കപ്പോഴും ദൈവം രോഗസൗഖ്യം നൽകുന്നത്. എന്നാൽ അവൻ അപ്പോഴും ദൈവം
തന്നെയാണ്.
ഒരു പക്ഷെ നിങ്ങൾ ചിലർ ഇതുവരെ കണ്ടിട്ടില്ലാത്തതായിരിക്കുന്ന ഒരു ദൃഷ്ടാന്തം തിരുവനന്തപുരത്തിൽ നിന്നും ഞാൻ നിങ്ങളെ
കാണിക്കാം.
ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
ഉൽപ്പത്തി
പുസ്തകം 12:2.
The Lord has said to Abraham,
Yehovah Abrahamnod arli cheyathu
prashna
onna vaakye
leave your father's house and go to the land which I will show you.
Yanne kaani paadiya deshathukku nee nindha pithruvathe saarthakarane vittu porappettu povuka.
But he didn't go.
Ellarum kanaanilekku poyilla.
He went to Haran because his father said let's stop here and he stopped there.
Abrahamnod thavaikkina haarane agar thaathire thonnidukonde kanaanilekku povade. ഇടപെടിയിൽ ഹാരാനിൽ വന്നവൻ പാർക്കും എന്ന് നാം
വായിക്കുന്നു.
എന്നാൽ ഹാരാനിൽ പാർക്കുന്ന നാളുകളിൽ അബ്രഹാമിന്റെ പിതാവിനെ നഷ്ടമായി.
രണ്ടുമെന്ന്
കാണുന്നത് അബ്രഹാം ദൈവം തന്നെ കൊണ്ടുവാൻ ആഗ്രഹിച്ച കനാനിലേക്ക് യാത്ര തുടർന്നു
എന്നാണ്.
11:31 വാക്യം മുതൽ 12 അധ്യായത്തിന്റെ 5 വാക്യം വരെ നിങ്ങൾ വായിച്ചാൽ അത്
മനസ്സിലാകും.
ഞാൻ കണിപ്പാലിക്കുന്ന ദേശത്തേക്ക് നീ പോവുക എന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ച്
പറഞ്ഞത്.
എന്നാൽ നല്ല പിതാവിന്റെ താല്പര്യ പ്രകാരം പകുതി വഴി വന്ന് അവൻ
പല
വിശ്വാസികളുടെ മന്ദിരത്തോളം അവരുടെ മാതാപിതാക്കന്മാർക്ക് ചെന്ന് കൊടുത്ത് ദൈവം അവരെ കൊണ്ടുവരാനിരിക്കുന്ന ദേശത്തിന്റെ പാതെ പകുതി വഴി ദൂരം വന്ന്
താമസമിച്ചവരാണ്.
ദൈവം അബ്രഹാമിനോട് കരുണ കാണിച്ചതുകൊണ്ട് അവന്റെ പിതാവിനെ മരണപടിയായി അവൻ വേർപെടുത്തിയിരുന്നു. അതിനുശേഷമാണ് അബ്രഹാം ദൈവത്തിന്റെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയത്. അവൻ കനാനിലെത്തി. കനാനിലെത്തിയപ്പോഴാണ് ഒരു പരീക്ഷ
നേരിടുന്നത്.
ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇടത്ത് നിങ്ങൾ വന്ന് എത്തി താമസിച്ചതിനു ശേഷം 12:10
വാക്യം
അവനെ ദൈവം കൊണ്ടുവന്ന് കാണാൻ ദേശത്തിന്റെ ഒരു ക്ഷാമം ഉണ്ടായിരുന്നു
വായിക്കും.
ദൈവം നിന്നോട് പറഞ്ഞ സ്ഥലത്ത് നീ വന്ന് താമസിക്കുമ്പോൾ അവിടെ ഒരു ക്ഷാമം ഉണ്ടായാൽ നീ എന്താണ്
ചെയ്യുന്നത്?
ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് നീ ഒരു കാര്യം ചെയ്യുവാൻ പുറപ്പെടുന്നു. അവിടെ നീ ഒരു ഇഷ്ടത്തെ നേരിടുന്നു. നീ ജോലി ചെയ്യുന്ന ഓഫീസിലോ മറ്റേതെങ്കിലും ജീവിത സാഹചര്യങ്ങളിലോ ശരീരമായ സഭയുടെ പണി ആശ്ചര്യം മുന്നിൽ കണ്ടുകൊണ്ട് നീ വീട്ടിൽ ഒരു മീറ്റിംഗ് തുടങ്ങി നീ ഒരു ചിന്തത്തെ നേരിടുന്നുണ്ട്. അവിടെ ഒരു ക്ഷാമം വരുന്നത് പോലെ
ആ സമയത്ത്
ഒരു ക്ഷാമം നീ നേരിടുന്ന സമയത്ത് നീ ന്യായമായി ചെയ്യുന്ന കാര്യം
എന്താണ്?
ഭക്ഷണം ഉള്ളതെങ്കിൽ പോകുന്നുള്ളതാണ്. അബ്രഹാം ചെയ്തും ആ കാര്യം
മാത്രം
അവൻ ഇസ്രായേലിലേക്ക് ഇറങ്ങിപ്പോയി.
ഒട്ടമാക്കിട്ട്
നാം കാണുന്നത് ക്ഷാമം അത് കഠിനമായി തീർന്നതുകൊണ്ട് അവൻ ഇസ്രായേലിലേക്ക് പോയി. അവൻ ദൈവത്തോട് ചോദിച്ചോ? അങ്ങനെ ഒരു കാര്യവും നാം അവിടെ കാണുന്നില്ല. കർത്താവേ, നീ എന്നെ കൊണ്ടുവന്ന ഇടത്താണല്ലോ ഇത്, ഞാൻ ഇവിടെ തന്നെ ആയിരിക്കണമോ? ദൈവത്തോട് അവൻ ചോദിച്ചോ? ഇല്ല. തന്റെ മാനസിക ജ്ഞാനത്തെ മാത്രം അടിസ്ഥാനമാക്കി അവൻ തീരുമാനമെടുക്കുക. നാം പലരും ചെയ്യുന്നത് പോലെ ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിക്കുന്ന അനുഭവം അതുകൊണ്ടാണ് ഭാര്യയുമായി മിസ്രയീമിലേക്ക്
പോയത്.
അവൻ മിസ്രയീമിൽ ചെന്ന സമയത്ത്
he decided to get a help for his wife.
തന്റെ ഭാര്യയായിരുന്ന സാറയ്ക്ക് സഹായത്തിനായിട്ട് ഒരാളെ അവിടെ നിന്ന് അവൻ സ്വീകരിച്ചു. ഒരായ എന്ന് പറയുന്ന പോലെ അവളെ അവന്റെ ഭാര്യയെ സഹായിക്കാനായിട്ട് മിസ്രയീമിൽ കണ്ടെത്തി. ശാപം തീർന്ന സമയത്ത് അവർ വരാനിലേക്ക് മടങ്ങി.
16
ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത് അബ്രഹാമിന്റെ ഭാര്യ സാറായ്ക്ക് മക്കളില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ സാറയുടെ കൂടി മിസ്രയീംകാരിയായിരിക്കുന്ന ഹാഗാർ എന്ന് പറയുന്ന സ്ത്രീയും വീട്ടിലുണ്ട്.
She would never have come to that house if Abraham had not disobeyed God and gone to Egypt.
Even though that is not a good word, the day when the glory comes, the Shama God is the Mithra, the Abraham, the Poet, and the Lengel, Agar and Abraham, the Buddha, the Buddha, the Buddha, the
Buddha, the Buddha, the Buddha, the Buddha, the Buddha,
the Buddha, the Buddha, the Buddha, the Buddha, the സന്ദർഭം ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ പറയുന്നതിന്റെ താല്പര്യം ചില സമയങ്ങളിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നാം ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നതുകൊണ്ട് നാളിൽ കഴിഞ്ഞ് മറ്റൊരിടത്ത് നാം ഒരു പരീക്ഷയെ ശക്തമായ നിലയിൽ നേരിടേണ്ടി വരുന്നു. തന്നെയാണ് കണ്ടപ്പോൾ ഭാര്യ സാറ പറഞ്ഞു, എന്റെ ദാസിയായിരിക്കുന്ന ഹാഗാറിനെ നിനക്ക് ഭാര്യയായിട്ട് എടുക്കാം. അബ്രഹാം തന്റെ ദാസിയായിരിക്കുന്ന ഹാഗാറിൽ നിന്ന് മുഖാന്തരം ഒരു മകൻ അബ്രഹാമിനുണ്ടായി. ഇസ്മേൽ എന്നായിരുന്നു അവന്റെ പേര്. ഈ സംഭവം നടന്ന 4000 വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം.
The descendants of Ishmael have persecuted and fought with the descendants of Isaac and Jacob.
ഈ കഴിഞ്ഞ 4000 വർഷം ഈ ഇസ്രായേലിന്റെ പിന്തുടർച്ചക്കാർ യാക്കോബിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ പിന്തുടർച്ചക്കാരായിരുന്നവരെ നിരന്തരം
പീഡിപ്പിക്കുകയായിരുന്നു.
ദൈവത്തിന്റെ മാർഗത്തിൽ പിതാവിന് സംഭവിച്ച ഒരു ചെറിയ പിഴവിന്റെ ഫലമായിട്ട് 4000 വർഷക്കാലം അവന്റെ സന്തതി നിരന്തരം കഷ്ടപ്പെടുന്നതിന്റെ ഒരു ദൃഷ്ടാന്തം.
Some of the descendants of Ishmael have persecuted Christians for more than 1,000 years.
Ishmael and the
Christians.
ദാസിയായിരുന്ന
ഹാഗാർ
അങ്ങനെയുള്ളതായിരിക്കുന്നവരോ മിസ്രയീമിലായിരിക്കുന്ന ദാസി അബ്രഹാമിനെ
എങ്ങനെയാണ് കിട്ടിയത്?
ദൈവം അവനോട് അറിയിച്ച ചെയ്ത സ്ഥലത്ത് കനാനിൽ ഒരു ക്ഷാമം ഉണ്ടായിരുന്നേ. അവൻ പ്രാർത്ഥിച്ചില്ല, ദൈവത്തെ അന്വേഷിച്ചില്ല. അപ്പോൾ അവൻ നേരിട്ട പ്രശ്നത്തിന്റെ പരിഹാരത്തിന് ഇഷ്ടമെന്ന് തോന്നിയ ഇടത്തേക്ക് പോരുവാൻ അവൻ ദൈവത്തിന്റെ ആദരവ് ചോദിക്കാതെ
പോയത്.
ദൈവം എവിടെയെങ്കിലും നിങ്ങളെ തടയുമ്പോൾ
നിങ്ങളുടെ
ജീവിതത്തിൽ ഒരു പ്രശ്നവും നേരിടുകയില്ല എന്നല്ല ഞാൻ പറയുന്നത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം നിങ്ങൾ ആ ക്ഷാമം നിങ്ങൾ നേരിടുമ്പോൾ ജീവിതത്തിലെ ഈ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച് ദൈവത്തിന്റെ അടുത്തിലേക്ക് തന്നെ ചോദിക്കാവേദന മനുഷ്യന്റെ അടുത്തേക്ക് നീ ദേഹത്തിൽ
പോകരുത്.
ദൈവത്തിനോട് അഭിപ്രായം പോകാൻ പറഞ്ഞ വ്യക്തമായിരിക്കുന്ന ആലോചനയിൽ നീ പോകുക. എല്ലാവരും നമുക്കറിയാം അബ്രഹാമിനെ കുറിച്ച് മകൻ യാക്കോബ് അന്ന് കനാനിൽ ഒരു ക്ഷാമം ഉണ്ടായ സമയത്ത് ദൈവത്തിനും തന്നെ അത് നല്ല പാട് ലഭിച്ചു എന്ന് മകൻ ഇപ്പോഴായിരിക്കുന്ന മിസ്രയീമിലേക്ക് നീ
പോകുക.
യാക്കോബിനോട് പറഞ്ഞത് നിന്റെ ആവശ്യം ഞാൻ ഇവിടെ തന്നെ നിറവേറ്റാൻ പോകരുതെന്നല്ല. നീ അവർ പറഞ്ഞു നിന്റെ മകനായ ജോസഫ് രണ്ടാമനായിരിക്കുന്നു, അവിടെ നിനക്ക് സമസ്യയുണ്ട്.
അതുകൊണ്ട് ഈജിപ്തിലേക്ക് നിങ്ങൾ പോകരുത് അല്ലെങ്കിൽ പോകണം എന്നുള്ള ഒരു കാര്യമല്ല
പ്രസക്തമായി.
സംബന്ധിച്ചിടത്തോളം ആ പ്രത്യേക സന്ദർഭത്തിൽ ഇസ്രായേലിലേക്ക് അവൻ പോവുക എന്നുള്ള ദൈവത്തിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ തന്നെ അബ്രഹാമിനെ നാം കണ്ട ഭാഗത്ത് ദൈവത്തിന്റെ ഗ്രമത
ആയിരുന്നു.
മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഹിതം നിന്റെ ജീവിതത്തിൽ അതേ കാര്യം തന്നെ ആകണമെന്നില്ല.
സമുദ്രത്തിലുള്ളതായിരിക്കുന്ന
ദൈവത്തിന്റെ ഇഷ്ടം ഒരു 80 വർഷക്കാലം മിശ്രങ്ങളെ പറഞ്ഞ കൊട്ടാരത്തിൽ അവൻ താമസിക്കണമെന്നുള്ളതായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു മോശയെ നാം പറഞ്ഞേ കൊട്ടാരത്തിൽ
കാണുന്നു.
ചരിത്രം അവൻ വായിച്ചപ്പോ മനസ്സിലായി കാണും അവന്റെ പൂർവ്വ മഹന്മാരിൽ ഒരാളായിരുന്ന ജോസഫ് 80 വർഷക്കാലം ഇതേ അരമനയിൽ ഈ കൊട്ടാരത്തിൽ
താമസിച്ചവനാകും.
അതുകൊണ്ട് എന്നെ കുറിച്ചും ദൈവത്തിന്റെ ഇഷ്ടം അത് തന്നെയായിരിക്കും, ഞാനും പറഞ്ഞ കൊട്ടാരത്തിൽ തന്നെ തുടരട്ടെ. അബ്രഹാമിന് സംഭവിച്ച അതേ പരാജയം തെറ്റ് അവനും
സംഭവിക്കുമായിരുന്നു.
എന്നാൽ മോശ ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിച്ചപ്പോൾ മോശ കണ്ടെത്തി മരുഭൂമി 80 വർഷം താമസിക്കുന്നുള്ളതാണ് അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ
ഇഷ്ടം.
യാക്കോബിന്റെ സമയത്തുള്ള ദൈവത്തിന്റെ ഇഷ്ടം പർവ്വതത്തിന് 80 വർഷക്കാലം പാർക്കേണ്ടുന്നതാണെങ്കിൽ മോശയുടെ ദൈവത്തിന്റെ ഹിതം അവൻ മരുഭൂമിയിൽ 80 വർഷക്കാലം ദൈവത്തോട് നടക്കണമെന്നുള്ളതാണ്. മറ്റേ ആരെങ്കിലും അനുകരിച്ചു വരുന്നതായിരിക്കുന്ന പ്രവണത നിങ്ങൾക്കുണ്ടാകരുത്. ദൈവത്തെ എല്ലാ വിഷയങ്ങളിലും അന്വേഷിക്കുക. അവൻ നിങ്ങളെ പ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾ പരിശീലിക്കപ്പെടുവാൻ ഒരിക്കലും അനുവദിക്കാത്ത സ്നേഹമുള്ള ഒരു പിതാവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശക്തമായ പരീക്ഷ തന്നെ നിങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും അതിന് ഒരു
പരിഹാരം
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ
വരുന്നതിന്റെ
അടുക്കിലേക്ക് ചെല്ലൽ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു പരിഹാരം ഉത്തരം നിങ്ങൾക്ക്
ലഭിക്കേണ്ടതാണ്.
25 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ ഞാൻ നിർണായകമായിരിക്കുന്ന ഒരു
തീരുമാനമെടുത്തു.
ബാംഗ്ലൂരിലെ ഒരു സഭയുടെ അടിസ്ഥാനം ആദ്യ
നാളുകളിൽ
ഒരു സമയത്തും എന്റെ ജീവിതത്തിൽ ജഡരക്തങ്ങളോട് ഒരു മനുഷ്യനോട് ഞാൻ പോരാടുകയില്ല
എന്ന്
മനുഷ്യരുടെ വാക്കുകൾ വിമർശനങ്ങൾ കുറ്റാരോപണങ്ങൾ ഈ കാര്യങ്ങൾക്കെതിരെ ഞാൻ പോരാടുകയില്ല എന്ന് ഞാൻ അന്ന് നിർണയിച്ചു. ജഡരക്തങ്ങളോട് മാംസരക്തങ്ങളുമായി ഞാൻ മൽപ്പിടുത്തം നടത്തുകയില്ല എന്ന് ഞാൻ
തീരുമാനിച്ചു.
അനേകർ എന്നോട് ജനപ്രകാരം പോരാടുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അവരോടെല്ലാം പറയാറുണ്ട് ക്ഷമിക്കണം എനിക്കല്ല സാധ്യമല്ല. എന്നോട് വിശദീകരണം ചോദിക്കുവാൻ കാര്യങ്ങളുടെ വിശദീകരണത്തിനായി വരുമ്പോൾ ഞാൻ പറയാറില്ല എനിക്ക് വിശദീകരണം തരുവാനില്ല. എന്റെ ശത്രു വിശാലാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും നമ്മുടെ ചുറ്റുമുള്ളവരൊന്നും നമ്മുടെ ശത്രുക്കളല്ല.
I don't have a single enemy
in India. ഇന്ത്യയിൽ ഒറ്റ ശത്രു പോലും എനിക്കില്ല എന്ന് ഞാൻ
പറയട്ടെ.
എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയ ആളുകളും എന്റെ ശത്രുക്കളല്ല. ഞാൻ അവരുമായി പോരാടുവാൻ ഒരു എന്നോട് പോരാടുന്ന ഒരാളിനോട് ഞാൻ ഒരിക്കലും തിരിച്ച് പോരാടുകയില്ല.
25
വർഷം ഞാനൊരു തീരുമാനമെടുത്തതാണ്. ഞാൻ ഇന്ന് തീരുമാനത്തിൽ നിൽക്കുന്നു. എന്റെ ഏക ശത്രു എപ്പോഴും പിശാച്
മാത്രമായിരിക്കും.
അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചിലർ നേരിടുന്നതായിരിക്കുന്ന ഒരു പ്രശ്നത്തെ എനിക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ ചിലർ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നു. അതിന് കാരണം നിങ്ങൾ മാംസരക്തങ്ങളോടുള്ള
പോരാട്ടത്തിലാണ്.
എനിക്കെതിരെ നിൽക്കുന്ന അതിനോട് പോരാടുന്നത് ആഗ്രഹിക്കുന്നവരുടെ കാര്യമൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എല്ലാം അറിയുന്ന ഒരു പിതാവിനായി
സ്വർഗത്തിലുണ്ട്.
എന്റെ പിതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശാലതയുള്ള പോരാട്ടത്തിൽ നിന്റെ മുഴുവൻ മനസ്സും വെച്ചാൽ മതി, ഞാൻ ഭൂമിയിലുള്ള മനസ്സിന്റെ പ്രശ്നങ്ങളൊക്കെ നോക്കിക്കൊള്ളാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്വീകാര്യമായിരിക്കുന്ന
വാക്കുകൾ.
40 വർഷത്തിലധികം എന്റെ ലോകത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി എന്നെ നടത്തിയ ദൈവം, ഈ ഭൂമിയുള്ളതായിരിക്കുന്ന എന്റെ ശത്രുക്കളെ എനിക്ക് ദോഷം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ കൈകാര്യം ചെയ്യുവാൻ
വിശ്വസ്തനാണ്.
കഴിഞ്ഞ 62 വർഷത്തെ എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യമായി ഞാൻ പറയട്ടെ, ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു വ്യക്തിക്കും എന്റെ ജീവിതത്തെയോ എനിക്കുള്ളതിനെയോ എന്റെ ശുശ്രൂഷയോ തടസ്സപ്പെടുത്താൻ
കഴിഞ്ഞിട്ടില്ല.
അത് അസാധ്യമാണെന്ന് ഞാൻ പറയട്ടെ. കാരണം ദൈവത്തിന്റെ ഭവനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, സകലവും എനിക്ക് നന്മക്കായിട്ട് കൂടി
വ്യാപരിക്കുന്നത്.
എനിക്കൊരു പിതാവ് ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ ആകാശത്തിലെ പറവുകളേക്കാൾ ഞാൻ അനുഗ്രഹീതനാണ്, സുരക്ഷിതനാണ് എന്നെ കരുതുന്ന ഒരു പിതാവ് എനിക്ക് സ്വർഗത്തിലുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു പിതാവുന്നു. നിങ്ങളുടെ ദൈവത്തിന് നന്മ ഭവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ഇടുന്ന ഒരു പിതാവിനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ 4 ആളുകളുടെ പിതാവാണ്. അവരുടെ വീട്ടിലായിരുന്ന സമയങ്ങളിൽ എന്റെ മക്കൾക്ക് വേണ്ടി എന്റെ മനസ്സിൽ എന്തെല്ലാം നല്ല ചിന്തകൾ, അവരെ കുറിച്ച് നന്മയുടെ ചിന്തകൾ ഉണ്ടായിരുന്നു.
My little boy did not come to me at 3 years old and said, Daddy, have you gone and stood in the queue to buy the, get the application form for my admission for the kindergarten class?
3 വയസ്സുള്ള സമയത്ത് എന്റെ ഇളയ മകൻ എന്നോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല, ഡാഡി എനിക്ക് കെജിയില് കിൻഡർഗാർഡനിൽ അഡ്മിഷൻ വേണമല്ലോ, അവിടുത്തെ സ്കൂൾ അഡ്മിഷൻ ഒക്കെ ക്യൂ നിൽക്കണം ആപ്ലിക്കേഷൻ വായിക്കാൻ, ഡാഡി പോയി അവിടെ നിൽക്കുന്നില്ലേ എന്നൊന്നും അവൻ എന്നോട്
ചോദിച്ചിട്ടുണ്ടല്ലോ.
പ്രവേശനത്തിനുള്ള അപേക്ഷ ഫീസിന്റെ കാര്യമോ അപേക്ഷാ ഫോറത്തിന്റെ കാര്യമോ ഒന്നും 3 വയസ്സുള്ള കുഞ്ഞിനെ
അറിഞ്ഞുകൂടാ.
എന്നെ അവനെപ്പോഴും ഒന്ന് ഓർപ്പിക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നെന്ന് അറിയില്ല. എന്റെ ഇളയ മകന് മകനിന്ന് വിദ്യാഭ്യാസം വിചാര കഴിഞ്ഞു
പറഞ്ഞത്.
ഒരു പിതാവെന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് ഈ കാര്യങ്ങളൊക്കെ. ഒരു വീട്ടിൽ എന്റെ മോൻ ഈ കാര്യങ്ങളൊന്നും യാതൊരു ബോധവും
താല്പര്യമില്ലാത്തവരായിരിക്കും.
എന്റെ കുഞ്ഞ രോഗിയായി തീരുമ്പോൾ അവനെ അറിയാവുന്നതുകൊണ്ടല്ല, ഞാനാണ് അവനെ ഡോക്ടറെ
കൊണ്ടുപോകുന്നത്.
ഇതേ നിലയിലുള്ള ഒരു പിതാവിനെ സ്വർഗത്തിലുള്ള എന്റെ ആവശ്യങ്ങൾ എന്നെക്കാൾ നന്നായിട്ട് അറിയുന്നത് ആകാശത്തിന്റെ പറവർക്കും അതുപോലെ പിതാവ് സ്വർഗത്തിലുണ്ട്. എന്നാൽ നിങ്ങളെ കുറിച്ച് ഞാൻ എന്ത് പറയുന്നു,
എനിക്കറിഞ്ഞു.
ഞാൻ ആശിക്കുന്നു നിങ്ങൾക്ക് എനിക്കുള്ളത് പോലെ ഒരു പിതാവുണ്ടെന്ന്. നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നവൻ, നിങ്ങൾക്ക് വേണ്ടി പദ്ധതികളെ ആസൂത്രണം ചെയ്യുന്നവൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെ
അറിയുന്നവൻ,
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പണസംബന്ധമായ അയൽവാസികളെ കുറിച്ചോ നിങ്ങൾ ഭാവിയിൽ നേരിടേണ്ടി വരുന്നതായിരിക്കുന്ന വിഷമം പിടിച്ച പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം മുൻപേ അറിയുന്ന ഒരു പിതാവ് അങ്ങനെ
ദൈവത്തെ
നമ്മുടെ പിതാവായിട്ട് അറിയുന്നതാണ്.